ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. മഴയുടെ ശക്തി കൂടിയപ്പോൾ ജാനി കാശിയെ നോക്കി. അവൻ മിഴികൾ അടച്ചു നിൽക്കുകയാണ്. ജാനി പതിയെ മുഖം കുനിച്ച് കാശിയുടെ കാതോരത്തേക്ക് ചെന്നു. കാശിയേട്ടാ, അവൾ പതിയെ വിളിച്ചു. കാശി പതിയെ മിഴികൾ തുറന്നു. അവൻ അവളെ രണ്ട് കൈയിലും എടുത്തുകൊണ്ട് വരമ്പിലേക്ക് കൊണ്ടുപോയി നിർത്തി. കാശി വരമ്പിലേക്ക് കയറി. അവർ മഴയിലൂടെ നടന്നു. മഴ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. മഴയിലൂടെ നടക്കുമ്പോൾ അവരുടെ കൈകൾ പരസ്പരം തട്ടിക്കൊണ്ടിരുന്നു. കൈകൾ കോർത്ത് പിടിക്കണമെന്ന് ഇരുവർക്കും ആഗ്രഹം തോന്നിയെങ്കിലും അവർ കോർത്ത് പിടിച്ചില്ല. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ.
ഏയ്, താൻ എൻ്റെ സുഹൃത്തല്ലേ, അതുകൊണ്ട് ചെയ്താണ്. പിന്നെ അത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ ഞാൻ ചെയ്തത്,
കാശി അവളോട് പറഞ്ഞു. ആരു പറഞ്ഞു? കാശിയിട്ട് എനിക്ക് തിരിച്ചെന്ന എൻ്റെ അമ്മയാണ്, എൻ്റെ ജീവനാണ്. ഇപ്പോഴാണ് എൻ്റെ ശ്വാസം പോലും നേരെ വീണത്. അത്രയ്ക്ക് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. കാശിയേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ജാനി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കാശി മറുപടി പറയാതെ ചിരിച്ചു. മഴ കൂടിയപ്പോൾ കാശി വരമ്പിലൂടെ അവളുടെ കൈ പിടിച്ച് വാഴത്തോട്ടത്തിലേക്ക് ഓടി. വാഴയിലയുടെ അടിയിൽ പോയി നിന്നു. കാശി കയ്യിലുള്ള ചെറിയ കത്തി കൊണ്ട് വാഴയില പൊട്ടിച്ചെടുത്തു. ഒരു വാഴയില ചൂടിക്കൊണ്ട് അറു വീട്ടിലേക്ക് നടന്നു. ഇല ചൂടി നടക്കുമ്പോൾ ഇരുവരുടെയും മിഴികൾ പലപ്പോഴും മുടക്കി. തോടിന് മുകളിലുള്ള മരപ്പാലത്തിന് മുകളിലൂടെ അവർ നടന്നു. വീട്ടിലേക്ക് അവർ വാഴയിലെ ചൂടി പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് വരുന്നു കണ്ട് പൂമുഖത്ത് നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. മഴ കൊണ്ട് ജാനിക്ക് പനി പിടിച്ചിരുന്നു. അമ്മ വേപ്രസ് മെഷീൻ കൊണ്ട് റൂമിലേക്ക് പോകുന്ന കണ്ട് കാശി അമ്മയുടെ കയ്യിൽ നിന്ന് മെഷീൻ മേടിച്ചു. മോനെ, അവൾക്ക് ആവി പിടിക്കണം, ഇങ്ങോട്ട് തായോ.
ഇത് വിക്സ് അല്ലേ അമ്മേ, നമുക്കിതിൽ തുളസിയിടാം.
കാശി അമ്മയെയും കൊണ്ട് അടുക്കളയിലേക്ക് പോയി. അമ്മ ചൂടാക്കിയ വെള്ളത്തിലേക്ക് തുളസി ഇട്ട് കൊടുത്തു.
ഇനി അമ്മ ഈ മെഷീൻ കൊണ്ട് റൂമിലേക്ക് ഒക്കൊള്ളൂ, എനിക്ക് ചെറിയൊരു പണി കൂടിയുണ്ട്.
ജാനി റൂമിലെ സോഫയിൽ നിന്ന് ആവി പിടിക്കുമ്പോൾ കാശി റൂമിലേക്ക് ചുക്കുകാപ്പിയുമായി വന്നു.
നീ ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കോ കാശി? അമ്മ അവനോട് അത്ഭുതത്തോട് ചോദിച്ചു. ഹലോ ലക്ഷ്മി മാഡം, ജയിലിൽ നിന്ന് അത്യാവശ്യം പാചകവിദ്യകൾ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ,
അവൻ അമ്മയോട് കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ലക്ഷ്മി ചിരിച്ചു. അവരുടെ സംസാരം കേട്ട് ജാനി പുതപ്പിനുള്ളിൽ തലപൊക്കി നോക്കി.
ആ, ഇനി കാപ്പി പിടിച്ചേ.
എനിക്ക് വേണ്ട, കയ്പായിരിക്കും കാശി.
കയ്പോ? കയ്പൊന്നുമില്ല, ശർക്കരയൊക്കെ ഇട്ടതാണ്, നല്ല മധുരമുണ്ട്, ഇത് കുടിക്ക്, പനിയൊക്കെ പമ്പ കിടക്കും.
വേണ്ട, ഞാൻ സൂര്യേട്ടൻ തന്ന മരുന്ന് കഴിച്ചോളാം.
ഇത് കുടിക്കടി, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ.
വേണ്ട അമ്മേ, ഒന്ന് പറ.
കൊഞ്ചല്ലേ കൊഞ്ചല്ലേ, ഒരമ്മയോടും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞതനുസരിക്ക്, ഇത് കുടിക്ക്.
കാശി അവളുടെ അടുത്തിരുന്നു. അവളുടെ ചുണ്ടോട് ഗ്ലാസ് വെച്ച് കൊടുത്തു. അവൻ ദേഷ്യം കാണിച്ച് കണ്ണുരുട്ടി പേടിപ്പിച്ചപ്പോൾ അവൾ വേഗം ചുക്കുകാപ്പി കുടിച്ചു.
ഇത്രയേ ഉള്ളൂ കാര്യം, കണ്ടോമേ, ജാനി കാപ്പി മുഴുവൻ കുടിച്ചു, ഇനി ജാനിയുടെ പനിയൊക്കെ പമ്പ കിടക്കും.
വാടിയ മുഖത്തോടെ തന്റെ തോളിൽ കിടക്കുന്ന അവളുടെ കവിളിൽ തലോടി കാശി വാത്സല്യത്തോടെ പറഞ്ഞു. അവളെ വിശ്രമിക്കാൻ അനുവദിച്ച് അവനും അമ്മയും പുറത്തേക്ക് പോകുമ്പോൾ ബെഡിൽ കിടക്കുന്ന ജാനി അവന്റെ കൈ പിടിച്ചു. കാശിയേട്ട, എന്റെ അരികിൽ കുറച്ചേരിയിരിക്ക്, അവൾ തളർന്ന സ്വരത്തോടെ പറഞ്ഞു. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. കാശി അവളുടെ അരികിലിരുന്നു. ജാനി പതിയെ എഴുന്നേറ്റ് അവന്റെ മടിയിൽ കിടന്നു. അവന്റെ വലതുകരം അവൾ കവിളിൽ വെച്ച് മിഴികൾ അടച്ചു കിടന്നു. കാശി അവളുടെ മുടിയിൽ പതിയെ തലോടി കൊടുത്തു. അവന്റെ തലോടലിൽ അവൾ മയങ്ങി.
കാശിപ്പാ,
അപ്പു അവനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് ഓടി വന്നു.
ഉണ്ടാപ്പി, ജാനിമോ ഉറങ്ങിയ?
കാശി ചൂണ്ടുവിരൽ ചൂണ്ടി വെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു.
ജാനിയമ്മ ഉറങ്ങാണോ? കാശിപ്പാ,
എന്താടാ ചക്രെ?
കാശി പതിയെ സ്നേഹത്തോട് ചോദിച്ചു.
ജാനിമ കാശിപ്പാടെ കുട്ടിയാണോ?
അതെന്താ നീ അങ്ങനെ ചോദിച്ചേ?
ഒന്നുമില്ല കാശിപ്പ, അവ്വവോ പറഞ്ഞാണല്ലോ ജാനിമ ഉറക്കുന്നു, അതാ ചോദിച്ചേ.
അതോ, ജാനിമ കാശിപ്പക്ക് ഭാര്യ മാത്രമല്ല, എന്റെ മോളെപ്പോലെയാണ്. ഇപ്പോൾ എന്നല്ല, ചെറുപ്പം മുതലേ അവൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങാറുണ്ട്. അവളെ അവ്വവോ പാടി ഉറക്കാൻ അവളുടെ അച്ഛന് നേരമില്ലത്രേ, ദുഷ്ടനാണ് അയാൾ.
അപ്പൊ കാശിപ്പ പറഞ്ഞു, താൻ പോടൂ, എന്റെ ജാനിക്ക് കാശിയാണ് അച്ഛനും സുഹൃത്തുമെല്ലാമെന്ന്,
എന്റെ മോളാണ് എന്റെ ജാനി.
കാശി അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു.
അച്ഛോ, പാവം ജാനിമ്മ, ജാനിമയുടെ അച്ഛൻ വേണ്ട കേട്ടോ, കാശിപ്പ മതി, ഞാനും കൂടെ കിടക്കട്ടെ കാശിപ്പ.
വാടാ ഉണ്ടാ പ്രീ.
അവൻ കൈനീട്ടിയപ്പോൾ അപ്പുവിനെ നെഞ്ചോട് ചേർന്ന് കിടന്നു. അവന്റെ താരാട്ടും കേട്ട് അവർ മയങ്ങി. ശേഖരൻ റൂമിൽ നിന്ന് അധികം പുറത്തേക്ക് ഇറങ്ങാതെയായി. അയാളുടെ മിഴികൾ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരുന്നു. അയാളുടെ ഈ മാറ്റം ലക്ഷ്മി ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ഹംസയെ വിളിച്ചു വരുത്തി ശേഖരൻ അയാളോടൊപ്പം പുറത്തേക്ക് കാറിൽ പോവുകയായിരുന്നു.
എവിടേക്കാ സാറേ പോവേണ്ടത്? അറിയില്ലടോ എന്റെ ജീവിതം എങ്ങനെ തീരാനാവും വിധി.
ശേഖരന്റെ തൊണ്ടയിടുന്ന് ഹംസ അറിഞ്ഞു. കാർ നിർത്തി അയാൾ ശേഖരന്റെ ചുമൽ പിടിച്ചു. അതുവരെ പിടിച്ചു നിർത്തിയ കരച്ചിൽ ശേഖരൻ അയാളുടെ നെഞ്ചിലേക്ക് ഒഴുക്കി. അയാളുടെ ഈ തേങ്ങൽ വർഷങ്ങളായി താൻ കാണുന്നോർത്ത് ഹംസയും അയാളോടൊപ്പം കരഞ്ഞു. ചന്ദ്ര, അയാൾ ശേഖരനെ വാത്സല്യത്തോട് വിളിച്ചു. ശേഖരനെ ചന്ദ്രയെന്ന് വീട്ടിലെ ചുരുക്കം ചിലരെ വിളിച്ചിരുന്നുള്ളൂ, പിന്നെ ഹംസയും വിളിക്കും വല്ലപ്പോഴും. ശേഖരൻ അപ്പോഴും തേങ്ങുകയായിരുന്നു. ഹംസ അയാളുടെ പുറത്ത് പതിയെ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. കുറേ നേരത്തെ കരച്ചിലിനൊടുവിൽ ശേഖരൻ സീറ്റിലേക്ക് തന്നെ മിഴിയടച്ച് ചാഞ്ഞിരുന്നു. അയാളുടെ മനസ്സ് ആഴക്കടൽ പോലെ ഇളകി മറിയുകയായിരുന്നു. ചോരക്കുഞ്ഞായിരുന്ന കാശിയുടെ മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അതുപോലെ തൻ്റെ അടുത്തേക്ക് ഓടിവരുന്ന കുഞ്ഞുങ്ങൾ, അവർ തൻ്റെ കവളിൽ ഉമ്മ വയ്ക്കുമ്പോൾ താൻ കുട്ടികളെടുത്ത് ചിരിയോടെ വട്ടം കറക്കിയത്. അയാൾ ഓർമ്മയിൽ നിന്നുറന്നു. ഹംസയെ നോക്കി വീണ്ടും പൊട്ടിക്കരഞ്ഞു. നിമിഷങ്ങൾ വീണ്ടും കടന്നുപോയി. ശേഖരൻ കരഞ്ഞു തളർന്ന് മയങ്ങിയപ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. രാത്രിയായപ്പോൾ തേജസ് അവൻ്റെ ഫ്ളാറ്റിൽ നിന്നും ബൈക്കിൽ നാദേശ്വരത്തേക്ക് മടങ്ങിയായിരുന്നു. കാശി വിളിച്ചിട്ടാണ് തേജസ് നാദേശ്വരത്തേക്ക് പോകുന്നത്. കാശി പൂമുഖപ്പടിയിൽ അവനെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടതും കാശി മുറ്റത്തേക്ക് ഇറങ്ങി. അവർ ഗാർഡനിൽ കിടക്കുന്ന ചെയറിലേക്ക് പോയിരുന്നു. അല്ലമച്ച, സത്യമാണോ നിങ്ങൾ ദുശീലല്ലോ നിർത്തിയാണെന്ന് പറഞ്ഞ്? തേജസ് കാശിയോട് ചോദിച്ചു.
അതെ, എന്റെ ജാനിക്ക് എന്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ദുശീലങ്ങൾ ഞാൻ ഈ നിമിഷം നിർത്തുന്നു. ഇനി ഞാൻ മദ്യപിക്കില്ല, സിഗരറ്റ് വലിക്കുകയില്ല.
തേജസ് എഴുന്നേറ്റ് പോയി അവനെ കെട്ടിപ്പിടിച്ചു.
എന്റെ ഭാഗ്യക്ക് ഒരുപാട് സന്തോഷം തോന്നും ഈ വാർത്ത കേൾക്കുമ്പോൾ.
ഇന്നും അവൾക്ക് വിഷമമായിരുന്നു നിങ്ങളുടെ ഈ ദുശീലങ്ങൾ ഓർത്ത്. ഈ വാർത്ത കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവളായിരിക്കും.
അതെ തേജസ്, ഞാൻ എൻ്റെ എല്ലാ ദുശീലവും നിർത്തുന്നു. എന്ന് വെച്ച് എൻ്റെ ദേഷ്യം ഞാൻ വിടില്ല കേട്ടോ.
അത് ഞങ്ങളുടെ കാശിനകത്ത് ഒരിക്കലും മാറ്റരുത്. കാലിപ്പൻ എന്നും ഇതുപോലെ വെട്ടിത്തിളങ്ങി നിൽക്കണം. കാശി ചിരിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് വൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുടി നിർത്തിയെന്ന് പറഞ്ഞ് അത് കഴിക്കാതിരിക്കരുത്. മാളു കാശിക്ക് വേണ്ടി കൊടുത്തുവിട്ടാണ്, കഴിച്ചില്ലെങ്കിൽ അവൾ പിണങ്ങും.
അതിനെന്താ, വൈനല്ലേ?
മാളൂട്ടി പറഞ്ഞാൽ കാശി എപ്പോഴും അനുസരിച്ചെന്ന് പറഞ്ഞാൽ മതി.
അവൾ എൻ്റെ അനിയത്തിയല്ലടാ.
ഏട്ട സ്നേഹം കൂടി ഇവിടെ ആരുടെ അടുത്തും ഞങ്ങൾ ഈ വീട്ടിലെ കുട്ടികളാണെന്ന് പറയാതിരുന്നാ മതി.
പറഞ്ഞാൽ എന്താ തേജസേ?
നോ കാശി, ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ?
ബൈക്കിൽ പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം.
ആ കാശി, ഞാനൊന്ന് റസ്സിയായി പോയി കണ്ടോട്ടെ.
ഈ നേരത്തോ? വേഗം പോകുന്നോളാം പ്ലീസ് സഹോ. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കണം, ഞാനിവിടെ ഇരിപ്പുണ്ടാവും.
ആ തേജസ് പടിഞ്ഞാറൻ മുറ്റത്തേക്ക് ഓടി. തേജസ് അവളുടെ വീടിന് മുമ്പിലെത്തിയതും റസ്സിയുടെ ഫോണിലേക്ക് വിളിച്ചു. റസി പഠിക്കുകയായിരുന്നു. ഫാത്തിമയും ഹമീദും ഉറങ്ങിയിരുന്നു. ഫോണിൽ തേജസിന്റെ കോൾ വന്നതും അവൾ കോൾ എടുത്തു. തേജസ് ഉറങ്ങിയില്ലേ?
ഇല്ല, ഞാൻ നിന്നെ തേടി നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്.
എന്ത്? ഈ ജനലിൽ തുറക്കടി പോത്തെ. അവൻ ജനലിൽ മുട്ടിയപ്പോൾ അവളൊന്ന് പേടിച്ചു. സത്യമാണോ?
അല്ല, നോണ.
തുറക്ക് റസി. അവൻ വീണ്ടും ജനലിൽ മുട്ടി. റസി ജനൽ തുറന്നു കൊടുത്തു. റബ്ബേ, നിങ്ങൾ എന്തിനാ ഈ നേരത്ത് വന്ന്? ആരെങ്കിലും കാണും, പൊക്കോ.
ഞോ മോളു, ഞാൻ നിന്നെ കാണാൻ വന്ന.
തേജസ് ജനക്കമ്പിയുമായി പിടിച്ച് കയറി നിന്നു. അയ്യോ, ഒന്ന് പോ തേജസ്, ഉപ്പ കാണും.
കണ്ടോട്ടെ.
അവളുടെ കൈകൾ പിടിച്ച് അടുത്തേക്ക് മെല്ലെ വലിച്ചുകൊണ്ട് തേജസ് പറഞ്ഞു.
നീ ഒന്ന് പുറത്തേക്ക് വരൂ.
ഞാൻ വരൂല.
മര്യാദക്ക് വന്നു. വാ റസി, ഞാൻ പിൻവശത്ത് കാണും.
റസി അവൻ പിൻവശത്തേക്ക് പോകുന്ന കണ്ട് പേടിയോടെ അടുക്കള വാതിൽ തുറന്നു. തേജസ് ആൽക്കകല്ലിന്മേൽ ഇരിക്കുകയായിരുന്നു. അവളെ കണ്ടതും അവൻ എഴുന്നേറ്റു. അവൾ അടുത്തേക്ക് വന്നതും തേജസ് കൈവലിച്ച് അവനിലേക്ക് അവളെ അടുപ്പിച്ചു. റസി ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് നിൽക്കുകയായിരുന്നു.
റസി, അവൻ പ്രണയത്തോടെ വിളിച്ചു.
അവളൊന്ന് മൂളി. തേജസ് അവൾ ഇറുകെ പുണർന്നു. അവളുടെ കാതിൽ പതിയെ കടിച്ചു. റസി അകന്നു മാറാൻ ശ്രമിക്കവേ തേജസ് അവളുടെ കവളിൽ പതിയെ ചുംബിച്ചു. റസി അവനെ തള്ളിമാറ്റി ഓടാൻ ശ്രമിച്ചപ്പോൾ തേജസ് അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ കൈവെള്ളയിൽ പതിയെ ചുംബിച്ചു. റസി മിഴികളടച്ച് നിന്നപ്പോൾ തേജസ് അവളെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ കാതിൽ വീണ്ടും പതിയെ കടിച്ചു. റസി അവൻ്റെ മുടിയിൽ മുറുകെ പിടിച്ചു. തിരിഞ്ഞിന്ന് അവനെ കെട്ടിപ്പിടിച്ചു.
റസി, ഐ ലവ് യു.
അവളുടെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് തേജസ് പറഞ്ഞു. പരസ്പരം പുണർന്നുകൊണ്ട് അവർ നിന്നു.
തേജസ്, ഞാൻ പോട്ടെ?
അവളവൻ്റെ കാതിൽ ചോദിച്ചു.
വേണ്ട, പ്ലീസ് റസി.
അവൻ അവളുടെ കാതിൽ ചുണ്ടുകൾ കൊണ്ട് ഉരസി കൊണ്ട് പറഞ്ഞു. റസി അവനെ ചിരിയോടെ തള്ളി മാറ്റി. തേജസ് മോനെ, പോയി പോയി, പതിവില്ലാത്ത ഓരോ ശീലങ്ങൾ ഉടലെടുക്കുന്നുണ്ടല്ലോ.
വേണ്ടാട്ടോ.
തേജസ് കള്ളച്ചിരിയോടെ അവളെ നോക്കി. അവനടുത്തേക്ക് വരുമ്പോൾ അവൾ പുറകിലേക്ക് നീങ്ങി. അവൾ ഭിത്തിയിൽ തട്ടി നിന്നപ്പോൾ തേജസ് അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു.
എനിക്കൊരു ഉമ്മതായോ റസി? ഒരു കിസ് ചോദിച്ചാൽ നീ തരികയില്ല. ഒരെണ്ണെങ്കിലും തായോ, അത് കിട്ടിയ ഞാൻ പൊക്കോളാം.
അവൻ അവളോട് കെഞ്ചിയപ്പോൾ റസി ചിരിച്ചു. അവൾ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു. റസി പ്ലീസ്. അവൻ വീണ്ടും വിളിച്ചു. റസി അവൻ്റെ മുഖം കൈക്കുമ്പിളിൽ പതിയെടുത്തു. തേജസ് അവളത്തെ നമ്പരെന്ന് നോക്കി നിൽക്കവേ റസി ആദ്യമായി അവനെ ചുംബിച്ചു. അതും അവനെ ചുണ്ടിൽ. തേജസ് അവളുടെ ചുണ്ടുകൾ അകന്നു പോകാൻ ശ്രമിക്കവേ അവയെ കവർന്നെടുത്തു. റസിയുടെ വിരലുകൾ അവൻ്റെ മുടിയിൽ മുറുകി. തേജസിൻ്റെ ചുംബനത്തിൽ അവൾ അലിഞ്ഞുപോയി. ചുണ്ടുകളെ സ്വതന്ത്രമാക്കിയപ്പോൾ റസി അവനെ നോക്കാതെ നിന്നു. റസി, തേജസ് അവളുടെ താടിയിൽ മെല്ലെ പിടിച്ചു വിളിച്ചു. അവൾ ചിരിയോടെ അവനെ തള്ളിമാറ്റി അകത്തേക്ക് ഓടി. തേജസ് പുഞ്ചിരിയോടെ അവളെ നോക്കി നിന്നു. റസി അവനോട് ടാറ്റ പറഞ്ഞ് ഡോറടിച്ച് ലോക്ക് ചെയ്തു. തേജസ് ഉത്സാഹത്തോടെ അവിടുന്ന് മടങ്ങി. തേജസ് പടികൾ കയറി നാദേശ്വരത്തിൻ്റെ മുറ്റത്തേക്ക് വരുമ്പോൾ ഗാർഡിലെ ചേരൽ മയങ്ങുന്ന കാശിയുടെ അടുത്തേക്ക് മുഖമൂടി ധരിച്ച ഒരാൾ പാഞ്ഞു വരികയാണ്.
കാശി!
തേജസ് അലറി വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി. കാശി മയക്കത്തിൽ തന്നെയായിരുന്നു. തേജസ് അടുത്തേക്ക് ഓടി വരുന്ന കണ്ട് അയാൾ ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു.
കാശി! കാശി!
കാശി മിഴുകൾ തുറന്നുകൊണ്ട് അവനെ നോക്കി.
എന്താണ്?
വായോ കാശി, ആ ഇരുട്ടിൽ നിന്ന് ആരോ നിന്റെ അടുത്തേക്ക് ഓടി വന്നിരുന്നു. തേജസിനൊപ്പം കാശിയും പുറകുവശത്തേക്ക് ഓടിപ്പോകുന്ന വഴിക്ക് കാശിയും തിരിഞ്ഞു നോക്കി. പിന്നെ തേജസിനൊപ്പം ഓടി.
എന്താ തേജസ്, നിനക്ക് എന്തു പറ്റി?
ഒരു കറുത്ത രൂപം നിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു കാശി. ഞാൻ അലറി വിളിച്ചപ്പോ അതെങ്ങോട്ടോ പോയി.
തേജസും കാശിയും കുറച്ചുനേരം അവിടെ നോക്കിയതിനു ശേഷം അവർ വീടിനുള്ളിലേക്ക് പോയി മട്ടുപാവിൽ പോയിരുന്നു. പിറ്റേ ദിവസം തേജസ് ഫ്ലാറ്റിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയായിരുന്നു. ആരും പുറകിൽ വരുന്ന പോലെ തോന്നിയപ്പോൾ തേജസ് തിരിഞ്ഞു നോക്കി. ആരും ഉണ്ടായിരുന്നില്ല. അവൻ ബൈക്കിനടുത്തേക്ക് വീണ്ടും നടന്നു. അവൻ വീണ്ടും എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതും അവൻ്റെ തൊട്ടുപിറകിൽ ഭയപ്പെടുത്തുന്ന മുഖമൂടിയുമായി ഇരുണ്ട വസ്ത്രം ധരിച്ച രൂപം തൊട്ട് പിന്നിൽ കണ്ടതും തേജസ് ഒന്ന് പേടിച്ച് പുറകിലേക്ക് നീങ്ങി. അയാൾ തലകുടഞ്ഞ് കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് അവനെ കുത്താൻ വേണ്ടി പാഞ്ഞെടുത്തു. തേജസ് അയാളുടെ വയറ്റിലേക്ക് മുഷ്ടി ചുരുട്ടിയടിച്ചു. അയാളുടെ കത്തിയിരുന്ന കൈ അവൻ മടക്കി ഓടിച്ചു. അയാളുടെ കഴുത്തിലൂടെ കൈ ചുറ്റി തല തിരിച്ചു. അയാൾ അലറി. തേജസിനെ തള്ളിമാറ്റി അയാൾ മുന്നിലേക്ക് വന്ന കാറിലേക്ക് കയറി. തേജസ് കാറിന് പുറകെ ഓടി അലറി. തേജസ് ഫോണിൽ ആദ്യക്ക് മെസ്സേജ് അയച്ചു. അയാൾ കയറിയ കാർ മുമ്പോട്ട് കുതിച്ചു. തേജസ് വേഗം പോയി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കാറിന് പുറകെ വണ്ടി വേഗത്തിൽ ഓടിച്ചു. തേജസ് കാറിൻ്റെ നമ്പർ നോക്കിയെങ്കിലും കാറിന് നമ്പർ പ്ലേറ്റ് പോലും ഇല്ലായിരുന്നു. ആളൊഴിഞ്ഞ വഴിയിലെത്തിയതും കാർ നിന്നു. തേജസ് ബൈക്ക് നിർത്തി വണ്ടി സ്റ്റാൻഡിലിട്ടുകൊണ്ട് ഇറങ്ങി. കാറിനുള്ളിൽ നിന്ന് വടിവാളുകൊണ്ട് മുഖംമൂടിക്കാരനിറങ്ങി. അയാൾ അലറിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അപ്പോഴേക്കും പോലീസ് വാഹനത്തിൻ്റെ ശബ്ദം കേട്ട് അയാളും നിന്നു. അയാൾ വേഗം തിരിഞ്ഞോടി. തേജസ് അയാളുടെ പുറത്തേക്ക് ചവിട്ടി. അയാൾ നിലത്തേക്ക് വീണു. തേജസ് അയാളുടെ മുഖംമൂടി വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അയാൾ അവനെ തള്ളിമാറ്റി വാളും എടുത്തുകൊണ്ട് ഓടി മുന്നോട്ട് വന്ന കാറിലേക്ക് ഓടിക്കയറി.
തേജസ്!
പിന്നിൽ ആന്തിയുടെ കാർ വന്നു നിന്നു. തേജസ് വേഗം കാറിൽ കയറി.
നീ ആളെ കണ്ടോ?
ഇല്ല ഏട്ടാ, കണ്ടില്ല. ആദി കാർ സ്പീഡിൽ ഓടിച്ചു. അവർ കുറേ ദൂരം പോയെങ്കിലും ആ കാർ കണ്ടില്ല.
നീ വണ്ടിയിലേക്ക് കയറി തേജസ്,
ആദി അവനോട് പറഞ്ഞു. ആദിയും അവനും കാറിൽ തിരികെ പോയി. കുന്നിൻ മുകളിലെ കാവിലമ്മയുടെ ഉത്സവമാസമായി. ആദിയുടെയും ഗീതയുടെയും വിവാഹദിനത്തിന് ഇനി ഒരു മാസവും 10 ദിവസവുമേ ഉള്ളൂ. ജാനിയും കുട്ടികളും റസിയും വീട്ടിലെ സ്ത്രീകളും രാവിലെ കാവിലമ്മയുടെ ക്ഷേത്രത്തിൽ പോവാനൊരുങ്ങി. സ്ത്രീകൾ ഒറ്റയ്ക്ക് പോവേണ്ടെന്ന് മഹി കാവ്യയോട് പറഞ്ഞു. കാശിയും ആദിയെയും സൂര്യയും തേജസ്സിനെയും അവർക്കൊപ്പം പറഞ്ഞുവിട്ടു. റസിയും അവരുടെ കൂടെ പോയിരുന്നു. കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിലേക്ക് പോകാൻ എല്ലാവരും വീട്ടിൽ നിന്നിറങ്ങി. ജാനി അപ്പുവിൻ്റെ കൈപ്പിടിച്ച് കാശിയുടെ ഒപ്പം നടക്കാൻ ചെന്നപ്പോൾ കാശി അവളോടൊന്നും മിണ്ടാതെ സൂര്യയോട് സംസാരിച്ച് മുമ്പിൽ നടക്കുകയാണ്. ജാനി സങ്കടം വന്ന് മുഖം വീർപ്പിച്ച് നടക്കുന്ന ലക്ഷ്മി ശ്രദ്ധിച്ചിരുന്നു. കാശിയോട് അവളോടൊപ്പം നടക്കാൻ ലക്ഷ്മി പറഞ്ഞെങ്കിലും അവൻ കേട്ടില്ല. അവൻ്റെ മുഖത്തെ ഗൗരവം ജാനിക്ക് സഹിച്ചിരുന്നില്ല. നടക്കുന്നതിനിടയിൽ കാശി തിരിഞ്ഞു നോക്കുമ്പോൾ ഗീതയുടെ കൈപ്പിടിച്ച് നടക്കുന്ന ജാനി അവനോട് കൊഞ്ഞനെ കുത്തി കാണിക്കും. കാശിക്കത് കണ്ട് ചിരി വന്നിരുന്നെങ്കിലും അവൻ ഗൗരവത്തോടെ മുഖം തിരിക്കും.
അതേ, ഉത്സവമാണ് വരുന്നത്. ഇപ്രാവശ്യം എല്ലാവരും പൊങ്കാല ഇടണം കേട്ടോ.
പൊങ്കാല ഇടുന്നവരെല്ലാം വ്രതം എടുക്കണം. കാപ്പ് കെട്ട് മുതൽ വ്രതം അനുഷ്ഠിക്കുകയാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. എത്ര ദിവസം വ്രതം എടുക്കണമേ? സ്ത്രീ ചോദിച്ചു.
9 ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ദേവിയുടെ നാമം മാത്രം ചൊല്ലി നടക്കേണ്ട 9 ദിവസങ്ങൾ, ലക്ഷ്മി ഭക്തിയോടെ പറഞ്ഞു.
നമുക്ക് എല്ലാവർക്കും പൊങ്കാല എടുക്കണം, ജാനി സന്തോഷത്തോടെ പറഞ്ഞു.
ഉത്സവത്തിൻ്റെ അന്ന് താലെടുക്കാൻ എല്ലാവരും റെഡിയല്ലേ?
സ്ത്രീ എല്ലാവരോടും ചോദിക്കുമ്പോൾ റസിയുടെ മുഖം വാടിയിരുന്നു.
എന്താ മോളെ മുഖം വാടിയേ?
ലക്ഷ്മി അവളോട് ചോദിച്ചു.
അമ്മേ, എനിക്കിതൊന്നും പറ്റില്ലല്ലോ, അതാ സങ്കടം.
മോള് വിഷമിക്കേണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം, ലക്ഷ്മി അവളെ സമാധാനിപ്പിച്ചു.
റസി സന്തോഷം കൊണ്ട് ചിരിച്ചപ്പോൾ തേജസ് അവളെ നോക്കി ആരും കാണാതെ കണ്ണിറുക്കി. കാവിലമ്മയുടെ ക്ഷേത്രത്തിൽ നാടൻ പൂക്കൾ മാത്രമേ പൂജയ്ക്ക് ഉപയോഗിക്കൂ.
പോകുന്ന വഴി നിന്നും പൂക്കൾ ശേഖരിച്ച് പോകണം. ചെമ്പരത്തി, ശംഖുപുഷ്പം, ഓടപ്പൂ, ഈച്ചപ്പൂ, കണ്ണാന്തളി, കുറിഞ്ഞി, തെച്ചി, അശോകം, കൊങ്ങിണി, മന്ദാരം, പാരിജാതം, പവിഴമല്ലി, കടമ്പ്, കനകാമ്പരം, പിച്ചകം, കുങ്കുമം, കാട്ടുമുല്ലപ്പൂ, മഞ്ഞപ്പൂ. അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങിയത് മുതൽ കുട്ടികളും സ്ത്രീകളും മലയിലേക്കയറുന്നവരെ പൂക്കൾ പറിച്ച് അവരവരുടെ കൈകളിലുള്ള വെള്ളിപ്പൂക്കുട്ടകൾ നിറച്ചുകൊണ്ടിരുന്നു. ആണുങ്ങളും അവരെ പൂക്കൾ ശേഖരിക്കാൻ സഹായിച്ചിരുന്നു. രാവിലെ നേരത്തെ വീട്ടിൽ നിന്നിറങ്ങിയതുകൊണ്ട് അവർ 8 മണിയാകുമ്പോൾ കാവിലമ്മ ക്ഷേത്രത്തിലെത്തി. ഭദ്രകാളി പ്രതിഷ്ഠയാണ്. കല്ലുകൊണ്ട് കൊത്തിയുണ്ടാക്കിയ ദേവീ രൂപത്തിൽ ചെമ്പരത്തിമാലയും തെച്ചിയും തുളസിയും സമം ചേർത്ത് കോർത്ത മാലയാണ് കാവിലമ്മയെ അണിയിക്കുക. ചെറിയ ക്ഷേത്രമാണ് കാവിലമ്മ ക്ഷേത്രം. 3 പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്, ഗണപതിയും ദേവിയും മുത്തിയമ്മയും. ഉത്സവത്തിന് മുത്തിയമ്മക്ക് പ്രത്യേക പൂജകളുണ്ടായിരിക്കും. അവരെല്ലാവരും ക്ഷേത്രത്തിലേക്ക് തൊഴാൻ കയറി. പൂക്കൾ ശേഖരിച്ച വെള്ളിപ്പൂക്കൂട്ടകൾ ജാനി എല്ലാവരിൽ നിന്നും വാങ്ങി തിരുമേനി ഏൽപ്പിച്ചു. അവൾ പൂക്കൾ കൊടുത്ത് തിരിച്ചുവരുമ്പോൾ കാശി ഏറ്റവും പുറകിലെ കൽച്ചുവരിൽ ചാരി തൊഴാതെ നിൽക്കുകയാണ്. എല്ലാവരും കാവിലമ്മയെ തൊഴുത് വലം വയ്ക്കാൻ പോയി. ജാനി ദേവിയെ തൊഴുമ്പോൾ പുറകിലുള്ള കാശിയെ നോക്കി. അവൾ നോക്കിയപ്പോൾ കാശി ദേഷ്യത്തോട് നോക്കി സൂര്യയുടെ അടുത്തേക്ക് നടന്നുപോയി. കാവിലമ്മ, എൻ്റെ കാശിയേട്ടൻ എന്നോട് മിണ്ടണേ. രാവിലെ സിദ്ധുവേട്ടൻ കണ്ടപ്പോൾ അറിയാതെ ഞാൻ ചിരിച്ചുപോയി. അത് കാശിയേട്ടൻ കാണുകയും ചെയ്തു. അപ്പോൾ തുടങ്ങിയതാ ഏട്ടൻ മിണ്ടാ നടപ്പ്. സിദ്ധുവേട്ടൻ എന്നോട് ഇപ്പോൾ വെറുപ്പാണ്, അതെനിക്ക് വിഷമവുമാണ്. എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്ന ഏട്ടൻ സിദ്ധുവേട്ടനോട് കൂട്ടുകൂടുമ്പോൾ ഉള്ളിൽ വെറുപ്പ് വെച്ച് പുറത്ത് അഭിനയിക്കുകയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കാശിയേട്ടൻ്റെ ഈ പിണക്ക് എനിക്ക് സഹിക്കുന്നില്ല. ഒന്ന് മാറ്റിത്തായും ആ കലിപ്പിൻ്റെ കോപം കുറച്ചെങ്കിലും. പ്ലീസ്, ഞാൻ കുറേ പൂക്കൾ കൊടുന്നുതരാം. അവൾ മിഴികളടച്ചെന്ന് പ്രാർത്ഥിക്കുന്ന കാശി അവൾക്ക് പുറകിൽ നിന്ന് കേട്ടിരുന്നു. അവൾ വിളിക്കാതെ കാശി മെല്ലെ അവിടെ നിന്ന് നടന്നുപോയി. ഉണ്ടാപ്രി, നോക്കി ഗണപതി ഭഗവാൻ തൊഴുതേ, എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ ഏത്തവിട്ടെ. സൂര്യ അവനെ ഏത്തമിടുന്ന കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൻ കാണിച്ചിരുന്ന പോലെ ഏത്തമിടാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് വരുന്ന കാശി ചിരിച്ചു. കാശിപ്പ, എനിക്ക് ഏത്തോടെ അറിയില്ല. ദാ ഇങ്ങനെ സൂര്യപ്പ കാണിച്ചു തന്ന് നോക്കിയേ. അവൻ വീണ്ടും ഏത്തമിട്ട് കാണിച്ചു കൊടുത്തു. സൂപ്പർ അല്ലേ കാശിപ്പ.
പിന്നെ ഞങ്ങളുടെ അപ്പു പൊളിയല്ലേ.
കാശി അപ്പുവിനെ എടുത്തു. അപ്പു കാശിയുടെ കഴുത്തിൽ കൈചുറ്റി കവളിൽ ഉമ്മ വെച്ചു. അപ്പോഴാണ് കാശിയും കൂട്ടുകാരും ക്ഷേത്രത്തിലേക്ക് വന്നത്. അവരെല്ലാവരും മുത്തിയമ്മയുടെ അടുത്തേക്ക് പോയി. അശോകമരത്തിന്റെ അടിയിലാണ് മുത്തിയമ്മയുടെ കൽരൂപത്തെ കുഴിയിരുത്തിയിരിക്കുന്നത്. കാശിയും കൂട്ടുകാരും കൂവളമരത്തിനടിയിലുള്ള തിണ്ണയിൽ നിരന്നിരുന്നു. മുത്തിയമ്മക്ക് തണലേക്കുന്ന അശോകമരത്തിന്റെ ചില്ലയിൽ ചുവന്ന ചരടിൽ മണികെട്ടി പ്രാർത്ഥിച്ചാൽ ആഗ്രഹം സാധിക്കുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ജാനി കയ്യിലൊരു കുഞ്ഞു മണിയും പിടിച്ച് കാശിയെ പരിഭവത്തോടെ നോക്കി. അവൻ ദേഷ്യത്തോടെ നോക്കിയപ്പോൾ ജാനിക്കത് സഹിച്ചില്ല. അവൾ അവൻ്റെ അടുത്തേക്ക് വേഗത്തിൽ പോയി. കാശിയേട്ടൻ ഇങ്ങോട്ട് വന്നേ. കൂട്ടുകാരുടെ ഇടയിൽ സംസാരിച്ചിരിക്കുന്ന കാശിയുടെ കൈ അവൾ പിടിച്ചു വലിച്ചു. കാശി അനങ്ങിയില്ല. ഹലോ, പോയി, ഞങ്ങളുടെ ചെക്കനെ പിടിച്ചു വലിക്കുന്നോ. കാശിയുടെ കൂട്ടുകാർ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വെറുതെ പറഞ്ഞു. ജാനി തേജസ്സിന് മിഴിനീരോടെ നോക്കി. തേജസ് കാശിയോട് കണ്ണുകൊണ്ട് അവൾക്ക് വേണ്ടി കെഞ്ചി. കാശി ഒന്നും മിണ്ടാതിരുന്നു. കാശി ചാർലിയോട് സംസാരിച്ചിരുന്നു. കാശിയേട്ടാ ഇങ്ങോട്ട് വരുന്നുണ്ടോ. ജാനി ചൂടായി.
വരില്ലെങ്കിൽ
എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവൾ ദേഷ്യം കൊണ്ട് വരച്ചു. കാശി വിടുന്ന പ്രശ്നമില്ല, നീ പോവണ്ണേ. തന്നെ കളിയാക്കിയ ജോണിയുടെ കൈത്തണ്ടയിൽ ജാനി നഖം കൊണ്ട് പിച്ചി. അവൻ വേദനിച്ചലറി.
എടി ദുഷ്ട, പോണം അത്തങ്ങ തലയാ.
അവൾ കാശിയുടെ കൈ വലിച്ചുകൊണ്ട് പോയി. കാശിയെ മുത്തിയമ്മയുടെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ജാനി അവനൊപ്പം ഇരുന്നു. ചുവന്ന ചരടിൽ കിട്ടിയ മണി നെഞ്ചോട് ചേർത്ത് ജാനി അവന്റെ സ്വപ്നത്തിലേക്കുള്ള വഴിയിൽ തടസ്സമൊന്നും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു. മിഴികൾ അടച്ചിരിക്കുന്ന അവളുടെ കാശി നോക്കിയിരുന്നു. ജാനി പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റു. കാശിയേട്ടാ എഴുന്നേൽക്ക്.
എന്തിനാ.
എഴുന്നേൽക്കേട്ടാ. അവൻ നിലത്ത് നിന്ന് എഴുന്നേറ്റു. ജാനി മുത്തിയമ്മ ഒരിക്കൽ കൂടി നോക്കി ചരടിൽ കെട്ടിയ മണി കയ്യിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. അവൾ മരത്തിൽ മണികെട്ടി. അതിനുശേഷം കാശി ഒന്നും മിണ്ടാതെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയപ്പോൾ അവൾക്ക് സങ്കടമായി. ജാനിക്ക് കരച്ചിൽ വരുന്നുണ്ടെന്ന് മനസ്സിലായ കാശി കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു. അജുവും ചാർലിയും പുൽത്തകളിൽ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. കാശി അവരുടെ അടുത്തേക്ക് പോയി.
അജു, ജാനി ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കി. പെട്ടെന്ന് നോക്കല്ലേ, മെല്ലെ നോക്ക്.
കാശി അവനോട് പറഞ്ഞു. എന്തിനാ കാശി അതിനിങ്ങനെ വിഷമിപ്പിക്കുന്നു, പാവുണ്ട് കേട്ടോ. അജു പറഞ്ഞു. അതെടാ പാവല്ലേ കാശി. ചാർലിയും അത് ശരിവെച്ചു.
ഷെടാ, ഇതിപ്പോ എല്ലാവരും ജാനി ഫാൻസായോ, നമുക്കാരും ഇല്ലടേ.
അവൻ കൈമളർത്തിക്കൊണ്ട് ചോദിച്ചു. കാശി പറഞ്ഞു കേട്ട് അജുവും ചാർലിയും ചിരിച്ചു.
ദേടാ ജാനി വരുന്നു, ഞങ്ങൾ പോട്ടെ.
പോകല്ലേ, അവിടെ ഇരിക്ക്.
അപ്പോഴേക്കും ജാനി അങ്ങോട്ടേക്ക് വന്നു. അവൾ കാശിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
എന്നെ ആരും തുറച്ചു നോക്കേണ്ട, എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരുവിനോട് നീ എന്തിനു ചിരിച്ചു, അതെനിക്ക് ഒട്ടും പറ്റിയിട്ടില്ല.
കാശി ജാനിയെ നോക്കി ദേഷ്യപ്പെട്ടു. ജാനി ഒന്നും മിണ്ടിയില്ല.
എടാ നിങ്ങൾ പറ ഇവളോട് ഞാൻ പറഞ്ഞതാണ് സിദ്ധുവിനോട് മിണ്ടരുതെന്ന്. എന്നിട്ട് ഇന്ന് അവൾ അവനെ വീട്ടിൽ വെച്ച് കണ്ടപ്പോ ചിരിക്കുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത്ര തന്നെ, അവന്റെ സ്വഭാവം നിങ്ങൾക്കും അറിയുന്നല്ലേ, വൃത്തികെട്ടവൻ.
കാശി വെറുപ്പോടെ പറഞ്ഞു.
അവൻ വൃത്തികെട്ടൻ തന്നെ, പക്ഷെ ഇവൾക്കിപ്പോ ഒരു അബദ്ധം പറ്റിയതല്ലേ.
അജു ജാനി നോക്കിക്കൊണ്ട് പറഞ്ഞു.
വിടട കാശി, നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ മാറിപ്പോയേക്കാം മച്ചാ, അത്രയേ ഉള്ളൂ ഇതിന് പരിഹാരം.
ചാർലി അജുവിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു.
അജു, ദാ നിന്റെ പെന്ന്, ഞാൻ നിന്റെ പോക്കറ്റിൽ നിന്ന് കയ്യിൽ എഴുതാൻ എടുത്താ.
കാശി അവന്റെ പെൻ തിരിച്ചു നൽകി. അജുവും ചാർലിയും പോയപ്പോഴും ജാനി നിറഞ്ഞ മിഴിയോട് അവനെ നോക്കി നിൽക്കുകയായിരുന്നു. കാശി അവളിൽ നിന്ന് മുഖം തിരിച്ചു. ജാനി അവന്റെ അരികിലിരുന്നു.
കാശിയേട്ടാ സോറി, സിദ്ധുവിനെ കണ്ടപ്പോ ഞാൻ അറിയാതെ ചിരിച്ചു പോയതാണ്. സോറി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സോറി ഏട്ടാ.
ദേഷ്യത്തിലിരിക്കുന്ന അവന്റെ താണ്ടിൽ പിടിച്ച് കണ്ണിൽ നോക്കി ജാനി കെഞ്ചലോടെ പറഞ്ഞു. കാശി അവളുടെ കൈ തട്ടിമാറ്റി.
കാശിയേട്ടാ സോറി, ഇനി ആ സിദ്ധുവിനെ ചിരിക്കില്ല, സത്യമായിട്ടും എന്നെ വിശ്വസിക്ക്.
എനിക്കൊന്നും കേൾക്കണ്ട.
വേണം, എന്നോട് മിണ്ടാണ്ടിരിക്കല്ലേ കാശിയേട്ടാ, എനിക്ക് സഹിക്കുന്നില്ല.
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജാനി, ഈ കുറച്ച് നാളുകൾ കൊണ്ട് നിനക്ക് എന്നോടുള്ള വെറുപ്പ് മാറിയോ? ശരിക്കും നീ എന്നെ വെറുത്തിരുന്നോ? എന്തിനാ നീ എന്റെ അരികിൽ നിന്ന് സിദ്ധുവിനെ പിറങ്ങിപ്പോയത്?
അവൻ ചോദ്യശരങ്ങൾ തനിക്ക് നേരെ എറിയുമ്പോൾ അവൾ തറഞ്ഞിരുന്നു പോയി. ജാനി ഒന്നും മിണ്ടാതെ അവന്റെ തോളിൽ കിടന്നു. കാശിയും ഒന്നും അവളോട് ചോദിച്ചില്ല. അവൻ അവളുടെ തോളിൽ പിടിച്ച് നെഞ്ചോട് ചേർത്തു. ജാനിയുടെ മാൻമിഴികൾ അവനെ നോക്കി. കാശിയുടെ വാത്സല്യമുള്ള നോട്ടത്തിൽ നിന്ന് അവൾക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല. ഉള്ളിൽ നിന്ന് ബാഗി പുറത്തേക്ക് വരാൻ വെമ്പൽ കൊള്ളുന്ന പോലെ അവൾക്ക് തോന്നി. ജാനി അവനിൽ നിന്ന് മിഴികൾ തിരിച്ചു.
പിണക്കം മാറിയ കാശിയേട്ടാ.
കാശി ഒന്നും മിണ്ടാതെ മുടിയിൽ തലോടുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. ആ മാൻമിഴിയിൽ നടന്നു വീഴുന്ന ഓരോ തുള്ളിയും വിറ്റ് വീണത് കാശിയുടെ നെഞ്ചിലെ ടാറ്റുവിലേക്കാണ്. ഷർട്ടിനുള്ളിലാണ് ടാറ്റുവെങ്കിലും ഓരോ തുള്ളിയും ടാറ്റുവിലേക്ക് പടർന്നുകൊണ്ടിരുന്നു. അവളുടെ നിശബ്ദമായ തേങ്ങൽ അറിയാത്ത പോലെ കാശി അവളുടെ നെഞ്ചോട് ചേർത്തിരുന്നു. ജാനി അവനിൽ നിന്ന് പെട്ടെന്ന് അകന്നുകൊണ്ട് എഴുന്നേറ്റു. പുൽത്തകിളിൽ നിറനിൽക്കുന്ന കണ്ണാന്തളിപ്പൂക്കൾ അവൾ സാരിത്തുമ്പിൽ ഓടി നടന്ന് ശേഖരിക്കാൻ തുടങ്ങി. കാശി അവൾ അത്ഭുതത്തോട് നോക്കി. മുന്നിൽ ഭാഗ്യയെ കാണുന്ന പോലെ അവന് തോന്നി. കാശി മിഴികൾ ഇറുക്കി അടച്ചു. അവളുടെ കൊലുസിന്റെ താളം കാതോർത്തിരുന്നു. 8 വയസ്സുകാരിയുടെ കൊലുസിന്റെ താളം അടുത്ത് കേൾക്കുമ്പോൾ അവന് തോന്നി.
ഭാഗി,
അവൻ മിഴികൾ അടച്ച് ഉറക്കെ വിളിച്ചു. ജാനിയുടെ കൊലുസിന്റെ താളം നിലച്ചു. അവൾ ഞെട്ടലോടെ അവനെ നോക്കുമ്പോൾ കാശി മിഴികൾ അടച്ച് അവളെ വിളിക്കു തന്നെയാണ്. അവളുടെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. ജാനി അവന്റെ വിളി കേട്ടതായി ഭാവിച്ചില്ല. അവൻ മിഴികൾ വലിച്ചു തുറന്നു. അവന് മുമ്പിൽ ചിരി തൂകി ജാനി ഇരുന്നിരുന്നു.
ഭാഗി,
കാശി അവൾ വിളിച്ചതും ആ വിളിയെപ്പോലെ മറച്ചുകൊണ്ട് ജാനിക അവന്റെ മുഖത്തേക്ക് കണ്ണാന്തലിപ്പൂക്കൾ ഊതി. അവന്റെ മിഴികൾക്കൊരു മങ്ങിയ രൂപമായി അവൾ മാറി. പൂക്കൾ അവന്റെ മിഴികളിലേക്ക് വീണുകൊണ്ടിരുന്നു. കാശി തലകുടഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് ഓടി.
ജാനി,
കാശി അവൾക്ക് പുറകെ എഴുന്നേറ്റ് ഓടി. കണ്ണാന്തളിപ്പൂക്കളുടെ ഇടയിലൂടെ ഓടുന്ന അവൾക്ക് പുറകെ കാശിയും ഓടി.
ജാനി നിൽക്കാൻ, നീ വീഴും. ഇല്ല, ഞാൻ നിൽക്കില്ല.
അവൾ കുന്നിൻ ചെരിവിലൂടെ താഴേക്ക് ഓടി. കാശി അവൾക്ക് പുറകെയും ഉണ്ടായിരുന്നു.
ജാനി, ജാനി നിൽക്കാൻ,
അവൻ അലറി. ജാനി കുന്നിൻ ചെരിവിലേക്ക് നിയന്ത്രണമില്ലാതെ ഓടി.
ഓടിപ്പോയി ജാനി ഒരു മരത്തിൽ പോയി ചാരി നിന്നു.
കിതപ്പോടെ അവൾ തിരിഞ്ഞപ്പോൾ കാശി അവളുടെ അടുത്തേക്ക് നിയന്ത്രണമില്ലാതെ ഓടി വരികയാണ്. കുന്നിൻ ചെരുവായതുകൊണ്ട് അവന് നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു. കാശി അവളിലേക്ക് പോയി ഇടിച്ചു നിന്നു. പെട്ടെന്ന് ഇടിച്ചതുകൊണ്ട് അവരുടെ അധരങ്ങൾ ഉരുമ്മിപ്പോയി. ഒരുപാട് ദൂരം ഓടിയതുകൊണ്ട് അവരുടെ കിതപ്പ് കൂടിക്കൊണ്ടിരുന്നു. ഇരുവരും മുഖം തിരിച്ചു. കാശി അവളിൽ നിന്ന് പെട്ടെന്ന് അകന്നു മാറി.
അയ്യേ, പറ്റിച്ച്, ഞാൻ തമാശക്ക് ഓടിയതാ.
അധരങ്ങൾ തമ്മിൽ ഒരുമിച്ചതിന്റെ ചമ്മൽ മാറാൻ അവൾ ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാടി പറഞ്ഞു. കാശിയുടെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു.
എന്തെങ്കിലും പാറ്റിപ്പോയിരുന്നെങ്കിലോ, നീ എന്റെ അവസ്ഥ ആലോചിച്ചടി. എവിടെങ്കിലും വീണുപോയിരുന്നെങ്കിലോ. നിന്നോട് ഞാൻ പലതവണയായി പറയുന്നു ജാനി, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന്.
കാശിയേട്ടാ, അത് ഞാൻ
മിണ്ടരുത്.
അവന്റെ കോപം കണ്ട് ജാനി തറഞ്ഞിന്നു പോയി.
ഒന്ന് താഴ്ന്നു തന്നപ്പോ താളിക്കായിരുന്നോ? നിനക്ക് തമാശ കളിക്കാനുള്ള സ്ഥലമാണോ ഈ കുന്നിൻ ചെരുവ് ആണോന്ന്? ഓരോന്ന് ഒപ്പിച്ചു വെച്ച് കണ്ണീരൊളിപ്പിച്ച് നിന്നാറുണ്ടല്ലോ. അവള് തമാശക്ക് ഓടിയതാണത്രേ. പോ എന്റെ മുമ്പിന്ന്.
ദേഷ്യത്തോടെ കാശി അവളെ തള്ളിമാറ്റി.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.